കാറിനുള്ളിൽ കോവിഡ് രോഗം പകരാനുള്ള സാധ്യത എങ്ങനെ കുറയ്ക്കാമെന്നുള്ളതിനെക്കുറിച്ച് ഒരു പഠനം ഒരു അമേരിക്കൻ മലയാളി അടുത്തിടെ പുറത്തുവിട്ടിരുന്നു. അമേരിക്കയിലെ മാസച്യൂസെറ്റ്സ് യൂണിവേഴ്സിറ്റിയിൽ ഫിസിസിസ്റ്റായ വർഗീസ് മത്തായാണ് ഈ പഠനം നടത്തിയിരിക്കുന്നത്. ഈ പഠനത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്.
നമസ്കാരം വർഗീസ് മത്തായ്, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
താങ്ക് യു.
ഓസ്ട്രേലിയയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ അമേരിക്കയിൽ ഉള്ളത്. വളരെ രൂക്ഷമായിട്ടുള്ള ഒരു പ്രതിസന്ധി അവിടെ ഇപ്പോഴും തുടരുന്നുണ്ട് കോവിഡിന്റെ. അവിടെ എത്രമാത്രം ആളുകൾ പൊതുഗതാഗതത്തിൽ കാറുകളൊക്കെ എത്രമാത്രം ഉപയോഗിക്കുന്നുണ്ട്?
ഇവിടെ അമേരിക്കയിൽ കാറുകൾ നല്ലോണം റോഡുകളിൽ ഓടുന്നുണ്ട്. കാറുകൾ ഉപയോഗിക്കുന്നതിൽ കുറവൊന്നും കാണുന്നില്ല. മിക്കവാറും പേഴ്സണൽ കാറുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഫാമിലി ആയിട്ട് പോകുന്ന ആൾക്കാരാണ്.
ഓക്കെ ഓക്കെ. പേഴ്സണൽ ആയിട്ടുള്ള ഉപയോഗമാണ് കൂടുതൽ. ഇവിടെ ടാക്സി, ഊബർ ഡ്രൈവിംഗ് ഒക്കെ ഇനി കൂടുതൽ ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്, കാരണം നിയന്ത്രണങ്ങൾ വളരെയധികം ഇളവ് നൽകിയിരിക്കുന്നു. കോവിഡ് കേസുകൾ കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്കിൽ പോലും കോവിഡ് കാറുകൾക്കുള്ളിൽ വളരുന്നതിനുള്ളൊരു പോസിബിലിറ്റി ഉള്ളൊരു ഏരിയ തന്നെയാണല്ലോ. ഇതുമായി ബന്ധപ്പെട്ടൊരു പഠനം വർഗീസ് മത്തായുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് അടുത്തിടെയായി. അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? എങ്ങനെയായിരുന്നു കാറുകളിലെ കോവിഡ് വ്യാപനം കുറയ്ക്കുന്നതിനുള്ള പഠനം നടത്തിയത് എന്നുള്ളത്?
അതെ, ഈ പഠനം മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് ഊബർ, ടാക്സി എന്നിവയുള്ള വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് വന്നിരിക്കുന്നത് ഒരു ഡ്രൈവറും ഒരു പാസഞ്ചറും വീട്ടിൽ നിന്നുള്ളവരല്ലാത്തവരോ ആയിട്ടുള്ളപ്പോൾ അവർ തമ്മിലുള്ള ഇൻഫെക്ഷൻ ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് കരുതിയിട്ടാണ് നമ്മൾ ഈ പഠനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാറിനകത്തിരിക്കുമ്പോൾ നമ്മൾ തമ്മിലുള്ള അകലം വളരെ കുറവാണ്. മാസ്കും ശ്രദ്ധിച്ചിരുന്നാൽ പോലും കാറിന്റെ അകത്തുള്ള അറ്റ്മോസ്ഫിയർ കുറെ നേരം നമ്മൾ അതേ വായു ശ്വസിക്കുകയായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊരു സ്ഥലത്ത് കുറെ നേരം ഇരിക്കുമ്പോൾ എയർബോൺ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ഈ പഠനത്തിൽ നടത്തിയത്.
അപ്പോൾ ആ പഠനത്തിൽ നിന്ന് എന്താണ് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്?
പഠനത്തിൽ നമ്മൾ നോക്കിയത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ ആണ്. ഇതില് വരുന്നത് വന്നിട്ടുള്ള പഠനത്തിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടികളിലും ഉപയോഗിക്കാവുന്നതാണ്. ഒരേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എവിടെയൊക്കെ ഞാൻ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നോ അതൊക്കെ റൈറ്റ് ആയിട്ട് മാറുന്നു. അത് ഒഴിച്ചു കഴിഞ്ഞാൽ പഠനത്തിന്റെ റിസൾട്ട്സ് എല്ലാം ആപ്ലിക്കബിൾ ആണ്, ഓസ്ട്രേലിയയിലായാലും ഇന്ത്യയിലായാലും.
അപ്പോൾ അതൊന്ന് വിവരിക്കാമോ, എന്താണ് മനസ്സിലാക്കിയത്? എന്താണ് ഈ പഠനം നടത്തിയപ്പോൾ പൊതുവായിട്ടുള്ള ഒരു ധാരണകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തൊക്കെയാണ്?
അത് സാധാരണ നമ്മള് ആരെങ്കിലും വീടിനകത്ത് വെച്ച് കാണുകയാണെങ്കിൽ നമ്മൾ ഒരു അകലം പാലിക്കുന്നുണ്ടല്ലോ, ഒരു 6 ഫീറ്റ് എന്ന അകലം മിനിമം പാലിക്കുന്നുണ്ട്, മാസ്ക് ധരിക്കുന്നുണ്ട്. നമ്മൾ കാറിനകത്തിരിക്കുമ്പോൾ ശരിക്കും അതിലും അടുത്താണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ പല റൈഡുകളും, പ്രത്യേകിച്ച് അമേരിക്കയിലായാലോ ഓസ്ട്രേലിയയിലായാലോ, പല റൈഡുകളും ഒത്തിരി മിനിറ്റുകളോളമുള്ള റൈഡുകളാണ്. അപ്പോൾ തണുപ്പാണെങ്കിൽ, ഇപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ തണുപ്പാണ്. ഇപ്പോൾ തണുപ്പത്ത് നമ്മൾ വണ്ടി ഓടിക്കുമ്പം കുറേ നേരം വണ്ടിക്കകത്ത് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ആ സിറ്റുവേഷനിൽ എങ്ങനെ നമ്മൾ വാഹനത്തിനുള്ളിലുള്ള എയറിനെ പുറത്ത് കളയാൻ പറ്റും എന്നുള്ളതാണ് ഈ പഠനത്തിൽ സ്റ്റഡി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ ഓടിക്കുമ്പോൾ ജനലുകൾ താഴ്ത്തിക്കഴിഞ്ഞാൽ കാറ്റടിക്കുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം എങ്ങനെ ജനലുകൾ താഴ്ത്തണം, നല്ല രീതിയിൽ പുറത്തുനിന്നുള്ള എയർ വണ്ടിക്കകത്ത് വന്നിട്ട് മിക്സ് ചെയ്തിട്ട് ആ എയറിനെ പുറത്ത് കളയാം എന്നുള്ളതാണ് ഈ പഠനത്തിൽ സ്റ്റഡി ചെയ്തിരിക്കുന്നത്. ഇതിന് പുറമെ നമ്മൾ ഒരു യാത്രക്കാരിൽ നിന്ന് മറ്റേ യാത്രക്കാരനിലേക്ക് എന്തോരം ഈ എയർ മൂവ് ചെയ്യുന്നു എന്നുള്ളതും സ്റ്റഡി ചെയ്തിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ അതൊന്ന് വിശദീകരിക്കാമോ? അതിൽ എന്താണ് ശ്രദ്ധിക്കാൻ കഴിയുക ഒരു യാത്രക്കാരൻ? ഒരു ഉദാഹരണത്തിൽ ടാക്സിയിൽ കയറി കഴിഞ്ഞാൽ ഏത് സീറ്റിലിരിക്കുന്നതായിരിക്കും ഏറ്റവും സേഫ്? ഈ ഒരു പഠനത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്?
ഇപ്പോ ഓസ്ട്രേലിയൻ സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ ഡ്രൈവർ വലതുവശത്ത് ഇരിക്കുന്ന ഒരു വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഇടതുവശത്തെ സീറ്റിലിരിക്കുന്നതായിരിക്കും യാത്രക്കാരന് നല്ലത്. അതിന്റെ കാരണം ഏറ്റവും കൂടുതൽ അകലം പാലിക്കാവുന്ന സീറ്റാണിത്. ഇതിനു പുറമെ എല്ലാ ജനലുകളും തുറക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എല്ലാ വിൻഡോയും തുറക്കാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് രണ്ട് വിൻഡോ എങ്കിലും തുറന്നു വെച്ചു കഴിഞ്ഞാൽ ഒരു എയർ കറന്റ് പുറത്തുനിന്ന് അകത്തോട്ട് വരാനായിട്ട് അതിനെ സഹായിക്കും. ആ വരുന്ന എയർ കറന്റ് അകത്തുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എയറിനെ പുറത്തു കളയാനായിട്ടും ഹെൽപ്പ് ചെയ്യും.
ഓക്കെ, അപ്പൊ അതില് പലപ്പോഴും നമ്മൾ ചെന്നിരിക്കുന്ന വാതിലിനടുത്തുള്ള ഒരു വിൻഡോ താഴ്ത്തുന്ന ഒരു പ്രവണതയാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. പക്ഷെ താങ്കളുടെ പഠനത്തിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അത് എപ്പോഴും ഈ ഒരു സാഹചര്യത്തിൽ ഹെൽപ്ഫുൾ ആവണമെന്നില്ലെന്ന് പറയുന്നുണ്ട്. അതൊന്ന് വിശദീകരിക്കാമോ?
ഇത് ശരിക്കും നമ്മൾ പുറകിലത്തെ ഒരു ജനൽ തുറന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് എയർ എൻട്രി ചെയ്യുന്നു കാറിനകത്തോട്ട്. അത് കഴിഞ്ഞിട്ട് ആ എയർ അകത്ത് കുറച്ചു നേരം സഞ്ചരിച്ചതിന് ശേഷം മുൻവശത്തെ ജനലിൽ കൂടി പുറത്തോട്ട് പോകുന്നു. ഇതാണ് സാധാരണ ഏത് കാറിലും ജനലുകൾ തുറന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ തൊട്ടപ്പുറയുള്ള ജനൽ തുറന്നു കഴിഞ്ഞാൽ അതിലൂടെ എയർ എൻട്രി ചെയ്ത് മുൻവശത്തുള്ള ജനലിൽ കൂടെ എയർ പുറത്തോട്ട് പോകും. ഇത് നമ്മുടെ ഡ്രൈവറും യാത്രക്കാരനും ഒരുമിച്ച് അവരുടെ ജനലുകൾ തുറന്നു കഴിഞ്ഞാൽ പിൻവശത്തെ യാത്രക്കാരിൽ നിന്നുള്ള എയർ ഡ്രൈവറിന്റെ സൈഡിലോട്ട് പോകാനായിട്ടുള്ള സാധ്യത കൂടുതലും. അപ്പൊ ഇത് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വിൻഡോ തുറന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് എയർ വന്നിട്ട് ഡ്രൈവറിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഫ്രണ്ട് വിൻഡോയിലൂടെ പുറത്തോട്ട് പോകും. ഇതിനുള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ തണുപ്പാണെങ്കിൽ നമുക്ക് തണുത്ത കാറ്റ് മുഖത്തടിക്കാതെ അങ്ങനെയും ഉള്ളൊരു ബെനിഫിറ്റ് ഉണ്ട് നമ്മുടെ അടുത്തുള്ള വിൻഡോ താഴ്ത്താതിരുന്നാൽ. അതുപോലെ തന്നെ നല്ല ചൂടുള്ള സ്ഥലങ്ങളിൽ ചൂട് കാറ്റ് മുഖത്തോട്ട് അടിക്കാതിരിക്കാനും ഇത് സഹായിക്കും.
ഓക്കെ, അപ്പോൾ അത് രണ്ട് യാത്രക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രാക്ടിക്കലായി നടക്കുമോ?
രണ്ട് യാത്രക്കാരുടെ പഠനം ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല, അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ട് യാത്രക്കാർ ഇരിക്കുകയാണെങ്കിൽ പഠനത്തിന്റെ ബേസിസിലല്ലാതെ പറയാൻ പറ്റുന്നത് എല്ലാ ജനലും താഴ്ത്തുക, മാസ്ക് ധരിക്കുക, അകലം മാക്സിമം പാലിക്കുക, ഇതാണ് പറയാൻ പറ്റുന്നത്. അതുകൂടാതെ കഴിയുന്നതും കാർ പൂളിംഗ് അല്ലെങ്കിൽ ടാക്സി റൈഡുകൾ അധികം സമയം സ്പെൻഡ് ചെയ്യുന്ന ടൈപ്പ് റൈഡുകൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്.
ഓക്കെ, അപ്പോൾ ഇതില് കാറുകളുടെ വിൻഡോ താഴ്ത്തുക, എല്ലാ വിൻഡോയും താഴ്ത്തുക എന്നുള്ളതാണ് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന ഏറ്റവും നല്ല മാർഗവും താങ്കളും പറയുന്നത് ഏറ്റവും ഉചിതം. എല്ലാ വിൻഡോസും താഴ്ത്തുക അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളാണ് രണ്ടാമത്തെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള മാർഗങ്ങൾ പറഞ്ഞു. പക്ഷെ നമ്മൾ കാറുകളുടെ എല്ലാ വിൻഡോസും അടച്ചു വെച്ചുകൊണ്ട് എയർ കണ്ടീഷൻ പ്രത്യേക രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്?
ഇത് എല്ലാ വിൻഡോയും തുറക്കുന്നതാണ്, നമ്മൾ ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എല്ലാ വിൻഡോയും തുറന്നാൽ നല്ല രീതിയിൽ കാറ്റ് പുറത്തുനിന്ന് വരുന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. എല്ലാ വിൻഡോയും അടച്ചിട്ട് പുറത്തുനിന്നുള്ള എയർ എടുക്കുന്ന സെറ്റിംഗിൽ കാർ ഓടിച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന എയറിന്റെ വോളിയൂം ജനൽ തുറക്കുന്നതിലും ഒത്തിരി കുറവാണ്. അപ്പോൾ ഈ കാറിന്റെ അകത്തുള്ള എയർ റിഫ്രഷ് ചെയ്യുന്ന റേറ്റ് വളരെ കുറവായിരിക്കും പുറത്തുനിന്ന് എയർ എടുത്തു കഴിഞ്ഞാൽ, എയർ കണ്ടീഷനിങ്ങോ അല്ലെങ്കിൽ ഹീറ്റിംഗ് സിസ്റ്റത്തിലൂടെ എടുത്തു കഴിഞ്ഞാൽ. ഇത് ജനൽ താഴ്ത്തുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കാറ് എത്രയും സ്പീഡിലോ പോകുമോ അത്രയും കൂടുതൽ എയർ പുറത്തുനിന്ന് വരുന്നു. ഇത് നാച്ചുറൽ ആയിട്ടുള്ള വെന്റിലേഷൻ നമുക്ക് കാറിന്റെ ക്യാബിന്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഗുണം. ഏറ്റവും നല്ല സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജനലുകൾ താഴ്ത്തുക, പുറത്തുനിന്നുള്ള എയർ വെന്റിലേഷൻ സിസ്റ്റത്തിലൂടെ എടുക്കുക. പിന്നെ വേറൊരു കാര്യം ചിന്തിക്കാനുള്ളത്, നമ്മൾ ട്രാഫിക്കിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കോൺഫിഗറേഷൻ ജനലുകൾ താഴ്ത്തിയിട്ട് വെന്റിലേഷൻ സിസ്റ്റത്തിലൂടെ ഹോട്ട് എയർ അല്ലെങ്കിൽ കോൾഡ് എയർ പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ ആ എയർ അകത്ത് ക്യാബിന്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് പുറത്തോട്ട് തന്നെ പോകും.
ഓക്കെ ഓക്കെ, വണ്ടി നിർത്തിയിടുന്ന സാഹചര്യമാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഇതിന് പുറമെ ഇപ്പോ റൈഡ് ഷെയറുകളിലും അല്ലെങ്കിൽ ടാക്സികളിലും മറ്റും ഇങ്ങനെ ഒരു സെപ്പറേഷൻ ഉള്ള സംവിധാനങ്ങളൊക്കെ പലയിടങ്ങളിലും പല സാഹചര്യങ്ങളും കാണുന്നുണ്ട്. അതൊക്കെ എത്രമാത്രം ഈ ഒരു പഠനത്തിൽ നിങ്ങൾ നിരീക്ഷിച്ചു?
ഇത് ഈ കൊറോണ വൈറസ് ട്രാൻസ്മിഷൻ സംഭവിക്കുന്നത് മൂന്ന് രീതിയിൽ എന്നാണ് ഇപ്പൊ പറയപ്പെടുന്നത്. ഒന്ന്, നമ്മൾ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ സ്നീസ് ചെയ്യുമ്പോഴോ നമ്മുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും വരുന്ന ഡ്രോപ്ലെറ്റ്സ്, ആ ഡ്രോപ്ലെറ്റ്സ് വേറെ ഒരാൾ ശ്വസിക്കുമ്പോഴാണ് ഒരു രീതിയിൽ ഇത് വരുന്നത്. വേറെ ഒരു രീതിയിൽ ഇത് വരാവുന്നത് നമ്മുടെ ഈ വരുന്ന ഡ്രോപ്ലെറ്റ്സ് ഏതെങ്കിലും സർഫസിൽ ഇരുന്നിട്ട് ആ സർഫസിൽ നമ്മൾ തൊട്ടിട്ട് നമ്മുടെ ഫേസിലോ മൂക്കിലോ വായിലോ തൊടുമ്പോ അങ്ങനെയും വരാം. മൂന്നാമത് ഒരു രീതിയിൽ വരുന്നത് നമ്മൾ ശ്വാസം കഴിക്കുമ്പോൾ തന്നെ ചെറിയ കണികകളായിട്ടുള്ള ഡ്രോപ്സ് തുള്ളികൾ വായുവിലുണ്ടാവും. ഈ തുള്ളികൾ അത്ര പെട്ടെന്ന് സെറ്റിൽ ചെയ്യുന്നില്ല, അപ്പോൾ അത് വായുവിൽ തന്നെ കുറെ നേരം നിൽക്കുന്നതായിരിക്കും. ഇങ്ങനെയുള്ള ഡ്രോപ്സ് ആണ് എയർബോൺ ട്രാൻസ്മിഷന്റെ മെയിൻ ഒരു കാരണമാകുന്നത്. അപ്പൊ ഈ ചെറിയ തുള്ളികൾ ബ്ലോക്ക് ചെയ്യാനായിട്ട് ടാക്സികളിലുള്ള ബാരിയേഴ്സ് മാത്രം പോരാന്ന് വരും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ജനലുകൾ താഴ്ത്തുന്നത് കൊണ്ടുള്ള മെയിൻ ആയിട്ടുള്ള ഉപയോഗം.
അപ്പൊ ഒരു ഒരു വിൻഡോ മാത്രം തുറന്നിടുന്നതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ?
ഒരു വിൻഡോയും തുറക്കാത്തതിനേക്കാൾ ഭേദമായിരിക്കും ഒരു വിൻഡോ തുറക്കുന്നത്.
വർഗീസ് മത്തായി, ഇത്രയും സമയം എസ് ബി എസ് മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി ചിലവിട്ടതിന് വളരെയധികം നന്ദി. ഇത്രയും വളരെ പ്രസക്തമായിട്ടുള്ള വിവരങ്ങൾ, പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ സഹായിക്കുന്ന വിവരങ്ങൾ ഈ പഠനത്തിന്റെ കൂടെ പങ്കുവച്ചതിന് വളരെയധികം നന്ദി.
താങ്ക് യു.